السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ള വിഷയം സമയം, അതിൻ്റെ വില, ഖീമത്തുൽ വഖ്ത്, അതല്ലെങ്കിൽ സമയം പാഴാക്കി കളയുക എന്നത് മരണത്തേക്കാൾ കഠിനമാണ് എന്നതിനെ സംബന്ധിച്ചാണ്. നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ടായി കൊടുത്തിട്ടുള്ളത് ഇമാം ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഫവാഇദിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു വാചകമാണ്. റമദാൻ വളരെ പെട്ടെന്ന് നമ്മളോട് വിട പറഞ്ഞത് നമ്മൾ അനുഭവിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ശഅബാനിന്റെ ഏതാണ്ട് അവസാന ദിവസങ്ങളിൽ നമ്മളിൽ പലരും പറഞ്ഞിരുന്ന ഒരു കാര്യം, ഇതാ ശഅബാൻ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനി റമദാനിലേക്ക് പ്രവേശിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അങ്ങനെ വളരെ പെട്ടെന്ന് റമദാനായി. റമദാനിന്റെ ഹിലാല് നമ്മൾ കണ്ടു, പിന്നീട് നമ്മൾ പറഞ്ഞു റമദാനായി, പിന്നീട് ആദ്യത്തെ പത്ത്, അതിന്റെ നടുവിലെ പത്ത്, പിന്നെ നമ്മൾ പറഞ്ഞു ഏറ്റവും റമദാനിന്റെ അവസാനത്തെ ദിവസങ്ങളായി, ലൈലത്തുൽ ഖദറിന്റെ രാവുകളായി. അങ്ങനെ അതും പെട്ടെന്ന് അങ്ങോട്ട് തീർന്നു പോയതിന് നമ്മളൊക്കെ തന്നെ സാക്ഷികളാണ്. അപ്പൊ ഇത് നമ്മുടെയൊക്കെ അനുഭവമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങൾ, ഇവിടെ സമയം എന്നുള്ളത് നമ്മുടെ ജീവിതമാണ്. അതുകൊണ്ട് സലഫുകളുടെ പ്രസംഗങ്ങളിൽ, അവരുടെ ലേഖനങ്ങളിലൊക്കെ തന്നെ ധാരാളമായി കാണുന്ന ഒരു വാക്യമാണ് അൽ വഖ്തു ഹുവൽ ഹയാത്തു, സമയം അതാകുന്നു ജീവിതം. അൽ വഖ്തു ഹുവൽ ഹയാത്തു, സമയമാകുന്നു ജീവിതം. അപ്പൊ സമയം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ദുനിയാവിൽ നൽകിയിട്ടുള്ള ആയുസ്സാണ്. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ജീവിതമാണ് സമയം എന്നുള്ളത്. ആ സമയത്തെ ശരിയായി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു സത്യവിശ്വാസി ചെയ്യേണ്ടത്. അതിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അല്ലാഹുവിന് തൊഅത്തുകൾ ചെയ്യുക, പുണ്യകർമ്മങ്ങൾ ചെയ്യുക, ഇബാദത്തുകൾ ചെയ്യുക, ദിക്റുകളും ദുആകളും, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ള പുണ്യകർമ്മങ്ങളും ഇബാദത്തുകളും ചെയ്തുകൊണ്ട് ഈ സമയത്തെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഈ ലോകത്ത് തിരിച്ചു കിട്ടാത്തതായി എന്തുണ്ടോ എന്ന് ചോദിച്ചാൽ ലോകത്ത് എന്തും പലരും പറയാറുണ്ട്. പണം കൊണ്ട് നമുക്ക് അത് നേടാം, പണം കൊണ്ട് അത് നേടാം, സമ്പത്ത് കൊണ്ട് അത് നമുക്ക് കരസ്ഥമാക്കാം എന്നൊക്കെ പലരും പറയാറുണ്ടെങ്കിലും പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്നു, സമയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ട ഒരു സെക്കൻഡ് പോലും, ഒരു മണിക്കൂർ പോലും, അല്ലെങ്കിൽ ഒരു ദിവസം പോലും നമുക്ക് ആർക്കും അത് തിരിച്ചുപിടിക്കാനാകില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സലഫുകളായ ആളുകൾ അവർ പ്രത്യേകം ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, ലോകത്ത് നഷ്ടപ്പെട്ടതെന്തും അതൊക്കെ പലരും തിരിച്ചുപിടിച്ചിട്ടുണ്ട്, അതൊക്കെ പലതും തിരിച്ചുപിടിക്കാൻ സാധിക്കും. അത് നഷ്ടപ്പെട്ട സാമ്രാജ്യങ്ങൾ, അത് നഷ്ടപ്പെട്ട രാജാക്കന്മാർ പലരും അത് തിരിച്ചുപിടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അവരുടെ അധികാരം, അവരുടെ നഷ്ടപ്പെട്ടു പോയ പ്രതാപം, അതേപോലെ തന്നെ സമ്പത്ത്, ഇതൊക്കെ തന്നെ മനുഷ്യന് തിരിച്ചുപിടിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെയാണ് സമയത്തിന്റെ പ്രസക്തി. അവിടെ പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്നു, സമയം എന്നുള്ളത് ഒരിക്കലും അത് തിരിച്ചുപിടിക്കാൻ സാധിക്കുന്നില്ല, സാധിക്കുകയില്ല എന്നുള്ള ആ സത്യം, അത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് പരലോകത്ത് നമുക്ക് വിജയം നേടാനുള്ള ഏറ്റവും നല്ല മാർഗം. ഇപ്പൊ നമുക്ക് പരിചയമുള്ള പലരും അവരൊക്കെ തന്നെ പറയാറുണ്ട്, എനിക്ക് നല്ല ആരോഗ്യമുണ്ടായിരുന്നു, അന്ന് ജമാഅത്തിന് പള്ളിയിൽ പോകാൻ എനിക്ക് മടിയായിരുന്നു, ഇന്നെനിക്ക് ആഗ്രഹമുണ്ട് ജമാഅത്തിന് കൃത്യമായി പള്ളിയിൽ പോകണം, റവാത്തിബുകൾ നമസ്കരിക്കണം, ഇങ്ങനെ പലതിനും എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എന്റെ ശരീരത്തിന് ബാധിച്ച രോഗങ്ങൾ, അതേപോലെ തന്നെ എന്റെ ആരോഗ്യത്തിന് ബാധിച്ചിട്ടുള്ള പ്രയാസങ്ങൾ അതെന്നെ തളർത്തി കളയുന്നു. ഇന്ന് ഞാൻ അതിൽ ഖേദിച്ചുകൊണ്ടിരിക്കുന്നു, അതിൽ നഷ്ടബോധവും കുറ്റബോധവും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പലരും പറയാറുണ്ട്. ഇപ്പോ തൊട്ട് മുമ്പുള്ള റമദാൻ നമ്മളൊക്കെ പലരും പറയുന്നത് കേട്ടു, ഖുർആൻ പോലും മുഴുവൻ ഓതി തീർക്കാൻ എനിക്ക് സാധിച്ചില്ല, തറാവീഹ് കൃത്യമായി നമസ്കരിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ പല തറാവീഹുകളും നഷ്ടപ്പെട്ടു, റവാത്തിബുകളെങ്കിലും ഒന്നും ഒഴിവാക്കരുതെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ പല റവാത്തിബുകളും എനിക്ക് നഷ്ടപ്പെട്ടു, ജമാഅത്തുകൾ പോലും എനിക്ക് നഷ്ടപ്പെട്ടു. ഇതൊക്കെ പലരും ഇങ്ങനെ വിലപിക്കാറുണ്ട്. പക്ഷെ സമയം എന്നുള്ളത് നമ്മൾ ആരെയും കാത്തു നിൽക്കുന്നില്ല. അപ്പൊ നമ്മുടെ ഈ ആയുസ്സിൽ ചിലതൊക്കെ നമുക്ക് തിരിച്ചുപിടിക്കാൻ സാധിക്കും. ഈ റമദാനിൽ ഖുർആൻ ഖത്മ ചെയ്യാത്ത ഒരാൾക്ക് ആയുസ്സുണ്ടെങ്കിൽ അവന് ഖത്മ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ചിലതൊക്കെ നമുക്ക് സാധിക്കും. പക്ഷേ നമ്മുടെ ആയുസ്സെത്തിയതിന് ശേഷം നമുക്ക് അല്ലാഹു ഈ ലോകത്തിൽ നിശ്ചയിച്ചിട്ടുള്ള അജല്, അതെത്തിയതിന് ശേഷം വിലപിച്ചതുകൊണ്ട് ഒരു കാര്യവും ഇല്ല എന്നുള്ളത് വിശുദ്ധ ഖുർആൻ പല സന്ദർഭങ്ങളിലും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് വിലപിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല. എന്നാൽ ദുനിയാവിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി സമയം ഉപയോഗപ്പെടുത്താത്ത മനുഷ്യൻ പിന്നീട് ഖേദിക്കും. ആ ഖേദപ്രകടനം കൊണ്ട് യാതൊരു ഫായിദയും ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല എന്നുള്ളത് വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ സമയം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിഅമത്തുകളിൽപ്പെട്ട ഒരു വലിയ നിഅമത്താണ് സമയം എന്നുള്ളത്. പക്ഷെ ആ സമയം, അതിന്റെ മഹത്വം, അതിന്റെ വില നമുക്കറിയണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടി വരും. സാധാരണ പറയാറുണ്ട്, കണ്ണ് അതിന്റെ കാഴ്ച നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് കണ്ണെന്ന ആ നിഅമത്തിന്റെ വലുപ്പം, അതിന്റെ വില മനുഷ്യൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഓരോ അനുഗ്രഹത്തെ കുറിച്ചും നമ്മൾ പറയാറുണ്ട്. ഇങ്ങനെ എന്തൊരു അനുഗ്രഹമാണെങ്കിലും ഉമ്മ മരണപ്പെട്ട ആളുകൾ പറയാറുണ്ട്, അല്ലെങ്കിൽ പിതാവ് വാപ്പ മരിച്ച ആളുകൾ പറയാറുണ്ട്, ഉമ്മ ജീവിച്ചിരിക്കുമ്പോൾ അത്രത്തോളം ദുഃഖം തോന്നിയിട്ടില്ല, ഉമ്മ ഇല്ലാതാകുമ്പോഴാണ്, ഉമ്മയുടെ മരണത്തിന് ശേഷമാണ് ഉമ്മയുടെ വില, അല്ലെങ്കിൽ ആ സ്നേഹം, ഉമ്മയുടെ കാരുണ്യം അതെത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഞാൻ അനുഭവിക്കുന്നത്, ഞാനത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇനി പറഞ്ഞിട്ടെന്ത് കാര്യം? ഇതൊക്കെ സ്വാഭാവികമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വാക്യങ്ങളാണ്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഈ ലോകത്ത് നിശ്ചയിച്ചിട്ടുള്ള അജലെത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഇത്തരത്തിലുള്ള സംസാരങ്ങൾക്കും ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾക്കും യാതൊരുവിധ പ്രസക്തിയുമില്ല. ഒന്നാമതായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയിട്ടുള്ള വലിയ ഒരു അനുഗ്രഹമാണ് സമയം എന്നുള്ളത്, നമ്മുടെ ആയുസ് എന്നുള്ളത്. വിശുദ്ധ ഖുർആനിലെ ചില അധ്യായങ്ങൾ, ആ അധ്യായങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട്. ആ അധ്യായങ്ങളിലൊക്കെ അള്ളാഹു സത്യം ചെയ്യുന്നത് ഈ സമയത്തിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ്. വിശുദ്ധ ഖുർആനിലെ കുറെ അധ്യായങ്ങൾ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, അതൊക്കെ സമയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഉദാഹരണമായി സൂറത്തുൽ അസ്ർ, ഇവിടെ അസ്ർ കാലം തന്നെയാണ് സത്യം. അള്ളാഹു സുബ്ഹാനഹു വതആല കാലത്തെ കൊണ്ട് സത്യം ചെയ്യുന്നു. അതേപോലെ തന്നെ സൂറത്തുൽ അല്ലുഹ, വല്ലുഹ, അതേപോലെ സൂറത്തുൽ ലൈൽ, സൂറത്തുൽ ശംസ്, അതേപോലെ സൂറത്തുൽ ഫജ്ർ, വൽ ഫജ്ർ. ഇതിലൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. ഇതൊക്കെ അല്ലാഹു ഇതിനൊക്കെ കൊണ്ട് സത്യം ചെയ്യുകയാണ്. ഇവിടെ മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, രണ്ട് കാര്യങ്ങൾ അവർ പറഞ്ഞു. ഒന്ന്, സൃഷ്ടികളെ കൊണ്ട് സത്യം ചെയ്യുവാനുള്ള അനുവാദം അത് സൃഷ്ടാവിന് മാത്രമാണ്, ഖാലിഖിന് മാത്രമാണുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടികളെ കൊണ്ട് സത്യം ചെയ്യുക എന്നുള്ളത് പാടില്ല. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സൃഷ്ടികളാണ് ഇതൊക്കെ. അവ കാലം, ആ കാലത്തെ കൊണ്ട് അള്ളാഹു സത്യം ചെയ്യുന്നു. വൽ അസ്ർ കാലം തന്നെയാണ് സത്യം, അല്ലെങ്കിൽ വൽ ലുഹ, ലുഹ തന്നെയാണ് സത്യം, അല്ലെങ്കിൽ വൽ ലൈൽ രാത്രി തന്നെയാണ് സത്യം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് അങ്ങനെ സത്യം ചെയ്യുക എന്നുള്ളത് അവനത് അനുവദിച്ചിട്ടുള്ളതാണ്. കാരണം അതിന്റെ സൃഷ്ടാവ് ഖാലിഖ് അള്ളാഹുവാണ്. എന്നാൽ നമ്മൾക്ക് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുന്നത് അത് പാടില്ലതാണ്. അതിലൊന്ന്. രണ്ടാമത് അവര് പറഞ്ഞു, മുഫസ്സിരീങ്ങൾ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട ഏതെങ്കിലും ഒരു സൃഷ്ടിയെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല സത്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്തൊരു കാര്യം കൊണ്ടാണോ അള്ളാഹു സത്യം ചെയ്യുന്നത് അത് അതിന്റെ അലമത്തിനെ, അതിന്റെ അഹമ്മിയത്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതായത് എന്താണോ മുഖസ്സം, അതായത് അള്ളാഹു സുബ്ഹാനഹു വതആല സത്യം ചെയ്ത് പറയുന്ന കാര്യം ഏതാണോ, എന്തിനെ കൊണ്ടാണോ സത്യം ചെയ്യുന്നത് അത് അതിന്റെ പ്രാധാന്യത്തെ, അതിന്റെ ഗൌരവത്തെ, അതിന്റെ മഹത്വത്തെ, അതിന്റെ ഫളലിനെ അതറിയിക്കുന്നു, അതുകൊണ്ടാണ് അങ്ങനെ സത്യം ചെയ്ത് പറയുന്നത് എന്നുള്ളത് മുഫസ്സിരീങ്ങൾ പ്രത്യേകം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ അസറാണെങ്കിലും ദുഹയാണെങ്കിലും ലൈലാണെങ്കിലും ഫജറാണെങ്കിലും ഇതൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന സത്യം എന്താണ്, അതിന്റെ ആകത്തുക സമയം എന്നുള്ളത് നമ്മുടെ ആയുസ്സാണ്. ഇതാണ് നമ്മുടെ ആയുസ്. ഇവ ഒരു റമദാൻ കൂടി അവസാനിച്ചു, അല്ലെങ്കിൽ ഒരു റമദാൻ കൂടി തീർന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹു നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള അജലിൽ നിന്ന് ഒരു വർഷം കൂടി കുറഞ്ഞിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതല്ലെങ്കിൽ ഖബറിലേക്ക് നമ്മൾ ഒരല്പം കൂടി അടുത്തിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള ഒരു റമദാൻ തീർന്നു, അല്ലെങ്കിൽ ഒരു ശവ്വാൽ തീർന്നു, അല്ലെങ്കിൽ ഒരു ശഅ്‌ബാൻ തീർന്നു എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ അർത്ഥം അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്ത് നമുക്ക് ജീവിക്കാൻ നിശ്ചയിച്ചിട്ടുള്ള ഒരു ആയുസ്സുണ്ട്, ഒരു സമയമുണ്ട്, അതിൽ നിന്ന് ആ ഭാഗം തീർന്നിരിക്കുന്നു. നമ്മൾ ഖബറിലേക്ക് അല്ലെങ്കിൽ ആഖിറത്തിലേക്ക് നമ്മൾ ഒന്നുകൂടി നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്, അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് പണ്ഡിതന്മാര് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ കാര്യങ്ങൾ സത്യം ചെയ്ത് പറഞ്ഞു, അവൻ അവന്റെ ആ നിഅമത്തിനെ എടുത്തു പറഞ്ഞു. സൂറത്തുൽ അസ്റിൽ സത്യം ചെയ്ത് പറഞ്ഞതിന് ശേഷം അല്ലാഹു പറഞ്ഞു എല്ലാവരും നഷ്ടത്തിലാണ്. ആരോഗ്യ അപ്പോ കാലത്തെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ മനുഷ്യരും നഷ്ടത്തിലാണെന്നുള്ളതാണ്. അപ്പൊ മനുഷ്യന്റെ ആയുസ് ശരിയായി ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ, അത് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ രൂപത്തിൽ അത് ഉപയോഗപ്പെടുത്തിയിട്ടില്ലാത്തവരൊക്കെ നഷ്ടത്തിലാണ്. ഇന്നൽ ഇൻസാൻ ലഫി ഖുസ്ർ. എന്നിട്ട് നാല് കാര്യങ്ങൾ: ഒന്ന്, ശരിയായ വിശ്വാസം; രണ്ട്, സൽക്കർമ്മങ്ങൾ; മൂന്ന്, ഹഖ്, അത് പരസ്പരം വസീയത്ത് കൊടുക്കൽ; നാല്, ക്ഷമ. ഈ നാല് കാര്യങ്ങൾ സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്ത ആളുകൾ അവരീ നഷ്ടത്തിൽ നിന്ന് ഒഴിവാണ് എന്നുള്ളത് ഖുർആൻ പ്രത്യേകം പഠിപ്പിച്ചു. അപ്പൊ ഈ നാല് കാര്യങ്ങൾ ഒരാളുടെ ആയുസ്സിൽ, ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയൊക്കെ പറഞ്ഞ സൂറത്തുൽ അസ്ർ എന്ന അധ്യായത്തിൽ നിന്ന് ഒരുപാട് ഫായിദകൾ പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ ഒരു അധ്യായം, ചെറിയ ഒരു സൂറ, അതിൽ ഒരുപാട് ഫായിദകൾ. ഇമാം ഷാഫി പറഞ്ഞ ഒറ്റ സൂറത്ത് മതി മനുഷ്യനെ വിചാരണ ചെയ്യാനും, മനുഷ്യന്റെ കർമ്മ, മനുഷ്യന്റെ സ്വർഗവും നരകവും തീരുമാനിക്കാൻ ഒരു ഒറ്റ അധ്യായം മതി എന്നുള്ളത്. അങ്ങനെ ഒരുപാട് ഫായിദകൾ പലരും പലതും പറഞ്ഞിട്ടുണ്ട്. കാരണം മനുഷ്യ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ വിജയത്തിന്റെ നാല് ഘടകങ്ങളാണ് ആ ഒരു ചെറിയ സൂറയിൽ. ആ നാല് ഘടകങ്ങൾ അല്ലാഹു വിശദീകരിക്കുന്നത് കാലത്തെ കൊണ്ട് സത്യം ചെയ്തതിനു ശേഷമാണ്. അപ്പൊ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് കാലം എന്നുള്ളത് നമ്മുടെ അല്ലാഹു നമുക്ക് ഈ ലോകത്ത് നൽകിയിട്ടുള്ള ജീവിതമാണ്. അത് ഈ നാല് കാര്യങ്ങൾക്ക് വേണ്ടി ഒരാൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ, ഈ നാല് കാര്യങ്ങൾ ഒരാൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, അയാൾ നഷ്ടത്തിലാണ്, അയാൾ പരാജയപ്പെട്ടു പരലോകത്ത്, അയാൾ പരാജിതനാണ് പരലോകത്ത്. ഈ നാല് കാര്യങ്ങളില്ലാത്തവൻ അയാൾ പരലോകത്ത് പരാജയപ്പെട്ടു. ദുനിയാവില് അയാൾ എന്തൊക്കെ നേടിയാലും പരലോകത്ത് അയാൾ പരാജയപ്പെട്ടു എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ അതിൽ നമുക്ക് നൽകുന്ന സന്ദേശം. അതാണ് ഹസ്സനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം പറഞ്ഞു സമയത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ചില വാചകങ്ങൾ, അത് ശരിക്കും നമ്മൾ ആഴത്തിൽ ചിന്തിക്കേണ്ട ചില വാചകങ്ങളാണ്. ഒരുപാട് കാര്യങ്ങൾ സമയത്തെക്കുറിച്ച് മാത്രം, കാരണം സലഫുകളായ ആളുകൾ അതിൽ നല്ല ബോധമുള്ള ആളുകളായിരുന്നു. എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗം വരുമ്പോൾ മാത്രം ഇബാദത്തുകൾ ചെയ്യുക, അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക എന്നതിന് പകരം അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോഴായിരുന്നു അവർ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ സ്തുതിച്ചിരുന്നത്. അള്ളാഹുവിന്റെ നിഅമത്തുകൾ ലഭിക്കുമ്പോഴായിരുന്നു. ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞു അദ്ദുനിയാ സലാസത്തു അയ്യാമൻ, ഈ ദുനിയാവ് അത് മൊത്തത്തിൽ അത് മൂന്ന് ദിവസമാണ്. ഈ ദുനിയാവ് എന്നുള്ളത് മൊത്തത്തിൽ മൂന്ന് ദിവസങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന്, അമാ അംസി ഫഖദ് ദഹബ ബിമാഫി. ഒന്ന് പാസ്റ്റ്, നമ്മൾ സാധാരണ പറയാറുണ്ട് പാസ്റ്റ്, അതൊന്നും അങ്ങനെ നിസാരത്തോടുകൂടി ഒരാൾക്ക് തള്ളിക്കളയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. നമ്മൾ ഗൌരവത്തോട് ചിന്തിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ ഗൾഫിലൊക്കെ ഒന്ന് 20-25 കൊല്ലം ആയ ആളുകളൊക്കെ സാധാരണ പ്രവാസികൾ പറയാറുണ്ട്, 5 കൊല്ലമായിരുന്നു എന്റെ പിന്നെ ഇവിടെ ബഡ്ജറ്റ്, അതിനുശേഷം നാട്ടിലേക്ക് പോകണമെന്നുള്ളവരും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ 20 കൊല്ലമായി, പക്ഷെ ഇന്നലെ വന്നതുപോലെ തോന്നുന്നു എന്നുള്ളതാണ്. ഇത് സമയത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഇത് ഖബറിൽ നിന്ന് മനുഷ്യരെ അള്ളാഹു രണ്ടാമത് ജീവിപ്പിക്കുന്ന സന്ദർഭത്തിൽ ഇത്തരത്തിലുള്ള ചില സന്ദർഭങ്ങൾ. അസ്ഹാബുൽ കഹ്ഫിന്റെ സംഭവം ഖുർആൻ പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സമയത്തെക്കുറിച്ച് അവർ തർക്കിക്കുകയാണ്. അവരാ തർക്കം ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. 300 ചില്ലാനും കൊല്ലം അള്ളാഹു അവരെ ഉറക്കി കിടത്തിയിട്ട് ആ ഉറക്കത്തിൽ നിന്ന് അവർ ഉണരുമ്പോൾ അവർ തർക്കം നമുക്കറിയാം, വളരെ കുറച്ച് സമയം. ആ സമയത്തിന്റെ തർക്കത്തെക്കുറിച്ച് ഖുർആൻ അത് പ്രത്യേക ഓർമ്മപ്പെടുത്തുന്നത് കൂടി അതൊക്കെ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കാരണം അപ്പോ ഇങ്ങനെ 20 കൊല്ലം 30 കൊല്ലം ആളുകൾ പറയുന്നത് ഇന്നലെ വന്നതുപോലെ തോന്നുന്നു എന്നുള്ളതാണ്. പക്ഷേ ഒരാളുടെ ജീവിതത്തിൽ അള്ളാഹു ഒരു മനുഷ്യന്റെ ആയുസ് ഒരു 60-70 കൊല്ലം, ആ ഒരു 70 കൊല്ലത്തെ ഒരു മനുഷ്യന്റെ ആയുസ്സിൽ 30 കൊല്ലം എന്നുള്ളത് ചില്ലറല്ല. അവന്റെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് ഈ 30 കൊല്ലം എന്നുള്ളത്. കാരണം ഒരു 7, 8, 10 വയസ്സ് വരെ കാര്യങ്ങളൊന്നും തിരിയാത്തൊരു കോലത്തില്, പിന്നെ അങ്ങനെ 20 വയസ്സ് അതിലൊരു യുവത്വത്തിന്റെ തളപ്പും ഇതൊക്കെ ആയിട്ട് അങ്ങനെ പോയി, പിന്നീട് ഒരു 30-35 ആ ഒരു പക്വത വരുന്ന സമയം. അപ്പോ ഈ ഒരു 30 കൊല്ലം എന്നുള്ളത് ഒരു മനുഷ്യന്റെ ജീവിതത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ പലരും വളരെ ലാഘവബുദ്ധിയോടുകൂടി പറയും, ഇന്നലെ വന്നതുപോലെ തോന്നുന്നു, അല്ലെങ്കിൽ 30 കൊല്ലമായത് 25 കൊല്ലമായത് ഞാൻ അറിഞ്ഞില്ല. ഇത് തന്നെയാണ് ഈ സമയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇത് തന്നെയാണ്. അതിന്റെ ഇടക്ക് പെട്ടെന്ന് അണ്ട് മരിക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് സാധാരണ സംഭവിക്കാറുള്ളത്. കാരണം ഇനി നമ്മളൊക്കെ ആലോചിക്കേണ്ട ഒരു സംഗതി, ഇനി നമ്മൾ ഈ ദുനിയാവിൽ ഇത്ര ജീവിച്ച അത്ര നമുക്ക് ജീവിക്കാൻ സാധിക്കുമോ? സാധിക്കൂല. അപ്പൊ ഇത് അള്ളാഹുവിന്റെ വല്ലാത്തൊരു ന്യാമത്താണത്. ഇപ്പോ 30 വയസ്സായ അല്ലെങ്കിൽ 40 വയസ്സായ 50 വയസ്സായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഈ ദുനിയാവിൽ ജീവിച്ചത്ര സമയം ഇനി അയാൾക്ക് ഈ ലോകത്ത് കിട്ടുമോ? ഒരിക്കലുമില്ല. കാരണം ഒന്നുകിൽ അത് വളരെ പെട്ടെന്നായിരിക്കും. ഇനി അള്ളാഹു സുബ്ഹാനഹു വതആല ആയുസ്സും ആരോഗ്യവും ആഫിയത്തൊക്കെ നൽകിയാൽ തന്നെ എത്ര കിട്ടും? ഇന്ന് ആയുസ് വളരെ ചുരുങ്ങിയിട്ടാണ്. അപ്പോൾ വളരെ ഗൌരവത്തോടു കൂടി നമ്മൾ ചിന്തിക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും സമയത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താൻ കാര്യമായി ശ്രമിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ അദ്ദേഹം പറഞ്ഞു, അസ്ലം ബസ്രി പറഞ്ഞത് ഒന്ന് പാസ്റ്റ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫഖദ് ദഹബ ബിമാഫി, ആ ദിവസങ്ങൾ പോയി, ഇനി നമുക്കതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതിലെന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞ റമദാനിൽ ആ ഖുർആൻ ഒന്ന് ഓതി തീർക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നുള്ളത് വിലപിച്ചിട്ട് ഇനി കാര്യമല്ല. ഒരുപാട് തറാവീഹുകൾ നഷ്ടപ്പെട്ടു, തറാവീഹ് ഞാൻ ഒന്നും നഷ്ടപ്പെടുത്തരുതായിരുന്നു എന്നുള്ളത് ഇനി ചിന്തിച്ചിട്ട് കാര്യമല്ല. കാരണം ആ റമദാൻ തീർന്നു. ഇനി ആ റമദാൻ, ആ ഒരു റമദാൻ നമുക്ക് ഒരിക്കലും തിരിച്ചു ലഭിക്കൂല. ഇപ്പൊ നമ്മൾ ജുമാ നിസ്കരിച്ചു, ഇനി ഇന്ന് നിസ്കരിച്ച ആ ജുമാ നമുക്കൊരിക്കലും തിരിച്ചു ലഭിക്കൂല. ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് അതാണ്, അമ്മാംസി ഫഖദ് ദഹബ ബിമാഫി, ഇന്നലെ അത് പോയി, അത് തീർന്നു. അമാ ഗദുൻ ഫലഅല്ലക ലാ തുദ്രികൂ, ഇന്നുള്ളത് നാളെയാണ്. ഒന്ന് പാസ്റ്റ്, രണ്ട് അമാ ഗദുൻ ഫലഅല്ലക ലാ തുദ്രികൂ, ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ്? നാളെ ആർക്കറിയാം നാളെ ജീവിച്ചിരിക്കുമോ ഇല്ലേ എന്നുള്ളത്. അപ്പൊ വളരെ ദുർബലനാണ് മനുഷ്യൻ. തീർന്നത് തീർന്നു, ഇനി അതിൽ വല്ലതൊക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക, തൗബ ചെയ്യുക എന്നുള്ളതല്ലാതെ ഇനി അതിൽ വേറൊന്നും ചെയ്യാല്ല. പിന്നെ നമുക്ക് നമ്മുടെ മുമ്പിലുള്ളത് നാളെയാണ്. ആ നാളെ എന്ന് പറയുന്ന ഒരു ദിവസം അല്ലെങ്കിൽ അടുത്ത നിമിഷം അല്ലെങ്കിൽ അടുത്ത സെക്കൻഡ് അത് ജീവിച്ചിരിക്കുമോ? അദ്ദേഹം പറയുന്നത് ഫല അല്ല കലാ തുതിരിക്കോ, ഒരു പക്ഷേ ആ നാളെ ലഭിക്കുമോ ഇല്ലേ, നിനക്കത് ലഭിച്ചേക്കാം ലഭിക്കാതിരിക്കാം, അത് നമ്മുടെ ഒരു നിയന്ത്രണത്തിലും അല്ല. അത് വല്യവുമു ലക്ക ഫഅമൽ ഫീ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നിനക്കുള്ളത് ഇന്നാണ്, ഇന്ന് നിന്റെ ഇന്നത്തെ നിന്റെ മുമ്പിലുള്ള ഈ ടൈം, വല്യവുമു ലക്ക ഇന്നത്തെ ദിവസം, ഇപ്പൊ നമ്മളുള്ള നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ സെക്കൻഡ് ഈ സമയം അത് നിനക്കുള്ളതാണ്. മറ്റ് രണ്ടെണ്ണത്തിൽ ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒന്ന് പാസ്റ്റ്, രണ്ട് ഫ്യൂച്ചർ, അത് ഒരു പക്ഷെ നമുക്ക് ലഭിച്ചേക്കാം ലഭിക്കാതിരിക്കാം, ഒരു പക്ഷെ നാളെ മയ്യത്തായി എന്നും വരാം. എന്നാൽ നിന്റെ മുമ്പിലുള്ളത് വല്യവുമുലക്ക ഇന്നത്തെ ദിവസം അത് നിനക്കുള്ളതാകുന്നു. ഫഅമൽ ഫീഹി, അതുകൊണ്ട് ഈ ദിവസം ആ ദിവസത്തിൽ നീ അമൽ ചെയ്തു. അതായത് നമ്മുടെ മുമ്പിലുള്ള ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഈ ടൈം, നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം, വല്യ മുലക്ക അത് നിനക്കുള്ളതാണ്. അത് വലിയൊരു തത്വമാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. അപ്പൊ നാളെ ആകട്ടെ നാളെ ആകട്ടെ നാളെ ആകട്ടെ, അതാണ് ശരിക്കും മനുഷ്യന്റെ ജീവിതത്തെ നശിപ്പിച്ച് കളയുന്ന, അല്ലെങ്കിൽ കർമ്മങ്ങൾ ചെയ്യാതിരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ചില ചിന്താഗതികളാണ് അതൊക്കെ തന്നെ. അപ്പൊ അദ്ദേഹം പറയുന്നത് വലിയ മുലക്ക ഫാമൽ ഫി, ഇത് ഇബ്നബി ദുനിയ അദ്ദേഹത്തിന്റെ സുഹൃദിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഇത്. ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ള സംഭവം. അപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു തത്വമാണ് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അപ്പൊ മുൻഗാമികളായ ആളുകൾ ഈ സമയത്തിന് എത്രത്തോളം പ്രാധാന്യം കൊടുത്തിരുന്നു, അതിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, അതിൽ ഇബാദത്തുകൾ ചെയ്യാൻ, അതിൽ പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും ഞാനൊരു മനുഷ്യനോട്, ഒരാളോട് ഞാൻ കോപിക്കുന്നവനാണ്, ദേഷ്യപ്പെടുന്നവനാണ്, ഞാൻ അവനോട് കോപിക്കുന്നു. എങ്ങനെ? അൻ അറാഹു ഫാരിഖൻ, അവന് ഫാരിഖായിട്ട് ഞാൻ കാണുന്നു. ഫാരിഖായിട്ട് കാണുന്നു പറഞ്ഞാല് ഫറാഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ പറഞ്ഞിട്ടുണ്ട്, ലാ നിഅമതാനി മഖബൂനും ഫീഹിമാ കസീറും മിനന്നാസ് അസ്സിഹത്തു വൽ ഫറാഖ്. മനുഷ്യരിൽ അധിക പേരും അള്ളാഹുവിന്റെ രണ്ട് അനുഗ്രഹത്തെ നഷ്ടപ്പെടുത്തിയവരാണ്. അതിലൊന്ന് സിഹത്ത്, ആരോഗ്യം, രണ്ട് ഫറാഖ്, അവന്റെ ഒഴിവ് സമയം. അത് പ്രത്യേകം ഖുർആൻ എടുത്ത് പറഞ്ഞു. കാരണം ഒരു മനുഷ്യന് ഒരുപാട് സമയങ്ങൾ കിട്ടുന്നുണ്ട്, ഒരുപാട് സമയങ്ങൾ, അത് നഷ്ടപ്പെടുത്തി കളഞ്ഞവരാണ്. അതായത് ആരോഗ്യവും സിഹത്തും ഫറാഖ്, ജനങ്ങളിൽ അധിക പേരും എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. ആ ഹദീസിന്റെ പണ്ഡിതന്മാർ ഒരുപാട് ഷറഹുകൾ നൽകിയിട്ടുണ്ട്. അപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, അയാളെ ഞാൻ കാണുന്നു. എങ്ങനെ കാണുന്നു? ഫാരിഖൻ, അയാൾ ഒഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെ? ലൈസ ഫി ശൈഇൻ മിൻ അമലി ദുനിയ വല അമലിൽ ആഖിറ, അയാൾ ഒരു കാര്യവും ചെയ്യുന്നില്ല, അയാളെ ദുനിയാവിന്റെ കാര്യമോ. ലൈസ ഫി ശൈഇൻ മിൻ അമലി ദുനിയ, ദുനിയാവിൽ നിന്നുള്ള ഒരു അമലും ഇല്ലാതെ. വല അമലിൽ ആഖിറ, അതേപോലെ തന്നെ ആഖിറത്തിന്റെ അമലുമില്ലാതെ, ദുനിയാവിന്റെ അമലുകളുമില്ലാതെ ഒരാള് ഒഴിഞ്ഞിരിക്കുക എന്നുള്ളത്, അങ്ങനെയുള്ള ഒരാളോട് ഞാൻ ദേഷ്യപ്പെടുന്നു. ഇത് ഹില്യയിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വന്നിട്ടുള്ള അസറായിട്ട് ഉദ്ധരിക്കപ്പെട്ടതാണ് അബു നുഐമിന്റെ ഹില്യ ആ ഗ്രന്ഥത്തിൽ. അവൻ കർമ്മങ്ങൾ ചെയ്യാതെ അതിങ്ങനെ പോകുക എന്നുള്ളത്, ഇത് ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലൊക്കെ ചിലപ്പോൾ ചിന്തിച്ചാൽ എന്താകും? നിർബന്ധമായ കാര്യങ്ങൾ പോലും ശരിക്കും നമ്മളാരും ചെയ്യുന്നുണ്ടാവില്ല. നിർബന്ധമായ കാര്യങ്ങൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്, ഒരു ദിവസം അഞ്ചു നേരത്തെ നിസ്കാരം എന്നുള്ളത് അല്ലാഹു നമുക്ക് നിർബന്ധമാക്കിയതാണ്, അല്ലാഹു നിർബന്ധമാക്കിയിട്ടുണ്ട്. അതുപോലും ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല എന്ന് പറയുന്നത് ഇങ്ങനെ ഒരാൾ ഇരിക്കുക എന്നുള്ളത്, ദുനിയാവിന്റെ കാര്യവും ചെയ്യുന്നില്ല അയാള്, ആഖിറത്തിന്റെ കാര്യവും ചെയ്യുന്നില്ല. അപ്പൊ അമൽ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രത്യേകം പഠിപ്പിച്ചത്, അതിന്റെ പ്രാധാന്യം, സമയത്തിന്റെ പ്രാധാന്യം, അന്ത്യനാള്, ഖിയാമത്ത് നാളിന്റെ അലാമത്തുകൾ ഒരാൾ കണ്ടു, അല്ലെങ്കിൽ അന്ത്യനാളായി, അന്ത്യനാൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ചെറിയ ഒരു ഒരു തൈയുണ്ട്, ഒരു മരത്തിന്റെ അല്ലെങ്കിൽ ഒരു ഈത്തപ്പനയുടെ തൈയുണ്ട്, അത് നടാൻ സാധിക്കുമെങ്കിൽ അവനത് നട്ടുകൊള്ളട്ടെ എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള സ്വഹീഹായിട്ടുള്ള ഹദീസാണ്. ആ ഹദീസിന്റെ ഫായിദകൾ ഒരുപാട് ഫായിദകൾ പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ സമയത്ത് പോലും ഒരു മുഅ്മിൻ എന്തായിരിക്കും? അയാൾ ഖൈറ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്നുള്ളതാണ്. ആ സമയത്ത് പോലും ഖിയാമത്ത് നാളായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിന്റെ അടയാളങ്ങൾ അയാൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയം അയാളുടെ ഈ ലോകത്ത് നിശ്ചയിക്കപ്പെട്ട ആയുസ് തീരാനാകുകയാണ്. ആ സന്ദർഭത്തിൽ പോലും ഒരു മുഅ്മിൻ എന്തായിരിക്കും? അയാൾ സൽക്കർമ്മം ചെയ്യുന്നവനായിരിക്കും, അയാൾ അമൽ ചെയ്യുന്നവനായിരിക്കും. കാരണം സമയം എന്നുള്ളത് അതവന്റെ ആയുസ്സാണ്, അതവന്റെ ജീവിതമാണ്. ആ ഹദീസിലുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസാണ്. ഇൻ ഖാമതി സ്സാഅഹ് വഫീ യദി അഹദികും ഫസീല, അന്ത്യസമയം ഇതാ, അന്ത്യസമയം നിലവിൽ വന്നു. അന്ത്യസമയം വ്യാഖ്യാതാക്കള് പല രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അതിന്റെ അടയാളങ്ങൾ കണ്ടു തുടങ്ങി. അന്ത്യസമയം അതായ നിലവിൽ വന്നു. വഫീ യദി അഹദികും ഫസീല, നിങ്ങളിൽ ഒരാളുടെ കയ്യിൽ ഫസീലത്തുണ്ട്. ഫസീലത്ത് എന്നുള്ളതിന് നഖലത്തുൻ സഗീറ, ചെറിയ ഈത്തപ്പന, അതിന്റെ തൈ. നിങ്ങളുടെ കൈകളിൽ എന്തുണ്ട്? നടാനുള്ള ചെടി അല്ലെങ്കിൽ ഈത്തപ്പന തൈകളുണ്ട്. അത് നട്ടിട്ടാണ്, അത് കുഴിച്ചിട്ടിട്ടാണ് അവൻ എഴുന്നേൽക്കാൻ സാധിക്കുന്നതെങ്കിൽ അവൻ അങ്ങനെ ചെയ്യട്ടെ. അതിന്റെ അടയാളങ്ങൾ ഇങ്ങനെ ഓരോന്ന് ഓരോന്നായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തുള്ള അജല് അത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാൽ തന്നെയും ഒരാളുടെ കയ്യിൽ അതുണ്ടെങ്കിൽ, അത് അവന് നടാൻ സാധിക്കുമെങ്കിൽ അവൻ അത് നട്ടുകൊള്ളട്ടെ. അത് നടാതെ അവൻ എഴുന്നേൽക്കാതിരിക്കട്ടെ, അതവൻ നട്ടുകൊള്ളട്ടെ. ഇത് ബുഖാരി അദബുൽ മുഫ്രദിൽ ഒക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇമാം അഹ്മദ് ഒക്കെ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഒരുപാട് ഫായിദകളും ആ ഹദീസിൽ നിന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോ ആ സന്ദർഭത്തിൽ പോലും, അപ്പൊ ഇങ്ങനെ ഒരാൾ മരണത്തെ നേരിടുന്നത് പോലും എങ്ങനെയായിരിക്കണം, ഇങ്ങനെ അമലുകൾ ചെയ്തുകൊണ്ടായിരിക്കണം എന്നുള്ളതാണ് ആ ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രത്യേകമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ളത് അത് പ്രത്യേകം ഹദീസിൽ വന്നതാണ്. അബൂ ബർസ അൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ അത് കാണാം. ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ, ഒരടിമയുടെ രണ്ട് പാദങ്ങൾ നീക്കാൻ സാധിക്കുകയില്ല അന്ത്യനാളിൽ. അവന്റെ ഉംറിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നത് വരെ. അവ ഉംറ് എന്താണ്? ഫീമാ അഫ്നാഹു വഅൻ ഇൽമിഹി ഫീമാ ഫഅലഹ വഅൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമാ അൻഫഖഹു വഅൻ ജിസ്മിഹി ഫീമാ അബ്ലഹു. ഒന്ന് ഉംറിനെ കുറിച്ച്, രണ്ട് അവന്റെ ഇൽമിനെ കുറിച്ച്, മൂന്ന് അവന്റെ ധനത്തെ കുറിച്ച്, നാലാവന്റെ ജിസ്മിനെ കുറിച്ച്. അപ്പൊ ആയുസ് എങ്ങനെ ചെലവഴിച്ചു? ചോദ്യം ഉണ്ടാവും, നിന്റെ ആയുസ് എങ്ങനെയാണ് ചെലവഴിച്ചത്? അതുപോലെ തന്നെ നിന്റെ ശരീരം അതെന്തൊന്നിലാണ്, എങ്ങനെയാണ് കഴിച്ചു കൂട്ടിയത്, എങ്ങനെയാണ് ദുനിയാവിൽ നീ ജീവിച്ചു തീർത്തത്? അതേപോലെ തന്നെ ധനം അതെങ്ങനെ സമ്പാദിച്ചു, അതെങ്ങനെ ചെലവഴിച്ചു, നേടിയ അറിവ് കൊണ്ട് എന്താണ് ചെയ്തത്? തുർമുദി ഉദ്ധരിച്ചിട്ടുണ്ട്, ഷെയ്ഖ് അൽബാനി ഹസനാക്കിയിട്ടുള്ള ഹദീസ്. അപ്പൊ ഈ ഹദീസിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ഇതാണ്. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ നിഅമത്ത് തന്നെയാണ് ഈ സമയം എന്നുള്ളത്. നേരത്തെ പറഞ്ഞ ഹദീസ് ബുഖാരി ഉദ്ധരിച്ചതാണ്. ഏത് നിഅമത്താനി മഖബൂനും ഫീഹിമാ കസീറും മിനന്നാസി അസ്സിഹത്തു വൽ ഫറാ, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? ആ ഹദീസിന് ഒരുപാട് ഷറഹുകൾ പണ്ഡിതന്മാർ കൊടുത്തിട്ടുണ്ട്. മനുഷ്യരിൽ അധിക പേരും രണ്ട് നിഅമത്തുകളിൽ വഞ്ചിതരാണ്, വഞ്ചിക്കപ്പെട്ടവരാണ്, അല്ലെങ്കിൽ അവരത് നഷ്ടപ്പെടുത്തി കളഞ്ഞവരാണ്. ഒന്ന് സിഹത്തും മറ്റൊന്ന് ഫറാഖും, ആരോഗ്യവും അവന്റെ ഫറാഖും. ഇബ്നുൽ ജൌസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സയ്യിദുൽ ഖാത്തിർ എന്നുള്ള ഗ്രന്ഥത്തിൽ അതിന് ഒരുപാട് ഷറഹുകളുണ്ട്. അതിൽ അദ്ദേഹത്തിന്റെ ഷറഹ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൽ അദ്ദേഹം പറയുന്നത്, ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നത്, ഖദ് യകൂനുൽ ഇൻസാനു സ്വഹീഹൻ വലാ യകൂനു മുത്തഫരിഖ, ചില സന്ദർഭങ്ങളിൽ മനുഷ്യന് ആരോഗ്യമുണ്ടാവും, ആരോഗ്യമുണ്ടാവും, പക്ഷെ അവന് മുത്തഫരിഖ ആയിരിക്കൂല, അവന് ഒഴിവ് സമയം ലഭിച്ചുകൊള്ളണമെന്നില്ല. കാരണം അല്ലെങ്കിൽ ഇൻഷിഗാലിഹി ബിൽ മഅശി, അവന്റെ ജീവിതത്തിന്റെ മാർഗങ്ങൾ അന്വേഷിച്ചുകൊണ്ട് അതിൽ വ്യാപൃതനാകുന്നതുകൊണ്ട് ദുനിയാവിലെ കാര്യങ്ങളിൽ വ്യാപൃതനാകുന്നതിന് കൊണ്ട് അവന് ചിലപ്പോ മുത്തഫദീഖ് ആയിക്കൊള്ളണമെന്നില്ല, അതായത് ഇങ്ങനെയുള്ള ഒഴിവ് സമയം ലഭിച്ചുകൊള്ളണമെന്നില്ല. പക്ഷെ അവനെന്തുണ്ടാകും? ആരോഗ്യം ഉണ്ടാവും. പക്ഷെ ഒഴിവ് സമയം ലഭിച്ചുകൊള്ളണമെന്നില്ല. വഖദ് യകൂനു മുസ്തഗനിയൻ വലാ യകൂനു സഹീഹ, നേരെ തിരിച്ചുണ്ടാവും. അപ്പൊ വലിയൊരു സത്യമാണ് അദ്ദേഹം പറഞ്ഞു. നേരെ തിരിച്ചെന്ന് പറഞ്ഞാല് നല്ല ഐശ്വര്യം ഉണ്ടാവും, ഇഷ്ടംപോലെ സമയവും ഉണ്ടാവും, പക്ഷെ ആരോഗ്യം ഉണ്ടാവില്ല. അങ്ങനെ എത്ര മനുഷ്യന്മാരുണ്ട് അല്ലെ? ചിലര് പറയാറുണ്ട് എന്ത്, ദുനിയാവിൽ ഒന്നും വേണ്ടിയില്ലായിരുന്നു, ആരോഗ്യം മാത്രം മതി എന്ന് പറയുന്ന ചില ഘട്ടങ്ങളൊക്കെ മനുഷ്യന് വരാനുണ്ട്. അങ്ങനെയുള്ള ചില ഘട്ടങ്ങൾ ഒന്നും വേണ്ടിയില്ലായിരുന്നു. ഇവിടെയൊക്കെ വലിയ വലിയ ശമ്പളത്തിന് ജോലി എടുത്ത നമ്മുടെ കൂട്ടത്തിൽ തന്നെ ക്ലാസ്സിനൊക്കെ വന്നിരുന്ന പലരും അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ രോഗം ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. കിഡ്നി പിന്നെ പ്രയാസത്തിലുള്ള ആളുകൾ ഇവിടെ ക്ലാസ്സിന് വന്ന് അവര് ഇങ്ങനെയുള്ള ആളുകളൊക്കെ അവർ പറയണേ, ദുനിയാവിൽ ഒന്നും വേണ്ടി, എല്ലാ സൗകര്യങ്ങളും അവർക്കുണ്ട്, ദുനിയാവിൽ എല്ലാ സൗകര്യങ്ങളും, ഒന്നും വേണ്ടിയില്ലായിരുന്നു അള്ളാഹുവിന്റെ ആരോഗ്യം മാത്രം. വളരെ ആലോചിക്കേണ്ടതാണ്. 2000 കിട്ടുമ്പോൾ 3000, 3000 കിട്ടുമ്പോൾ 4000 രൂപയായി, അല്ലെങ്കിൽ 5000, 10000 കിട്ടിയാൽ 15000. മനുഷ്യന്റെ രക്ഷാസലം പറഞ്ഞല്ലോ, സ്വർണത്തിന്റെ 2 മലകൾ ആദമിന്റെ മകന് സൃഷ്ടിച്ചു കൊടുക്കുകയാണെങ്കിലും മൂന്നാമതൊന്നുകൂടി അവൻ ആഗ്രഹിക്കുമായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ആഗ്രഹം ഹത്താ സുർതുമുൽ മഖാബിർ, കബർക്ക് കൊണ്ടുപോയി മണ്ണിട്ട് മൂടുന്നത് വരെ ആഗ്രഹം ഒരിക്കലും അതിന് സ്റ്റോപ്പിടാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ അവരൊക്കെ പറയുന്നുണ്ട് ആരോഗ്യം മാത്രം മതി എന്നുള്ളതാണ്, വേറെ ഒന്നും ഇല്ലെങ്കിലും. അതാണ് ഏറ്റവും വലിയ നിയമം. അപ്പൊ ചില ഘട്ടങ്ങളുണ്ട് അത്, ഒരുപക്ഷെ നമുക്കിപ്പോ അത് നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷെ അങ്ങനെ പറയുന്ന ഒരു ഘട്ടം നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ വരാം. പലർക്കും അത് വന്നിട്ടുണ്ട്, പലരും അത് പറഞ്ഞിട്ടുണ്ട്, വേറെ ഒന്നും വേണ്ടിയില്ലായിരുന്നു, ഉള്ള ശമ്പളം മതിയായിരുന്നു, പക്ഷെ ആരോഗ്യം. ഇവിടെ ഇബ്നുൽ ഖയ്യിം അല്ല ഇബ്നുൽ ജൗസി, ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ചിലപ്പോൾ ആരോഗ്യം ഉണ്ടാവും, പക്ഷെ സമയം ഉണ്ടാവില്ല, കാരണം ദുനിയാവിന്റെ ജീവിതത്തിലുമായിട്ട് മല്ലിടിച്ചിട്ട് അങ്ങനെ പോയിരിക്കും. എന്നാൽ ചിലർക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടാകും, പക്ഷെ ആരോഗ്യം ഉണ്ടാവില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്നാൽ ഇത് രണ്ടും ഒരു മനുഷ്യന് കിട്ടുമ്പോൾ പിന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ മടിയനായിത്തീരും. കസല് മടി, അവനെ പരാജയപ്പെടുത്തുന്നു, അവനെ അതിജയിക്കുന്നു. ഇത് രണ്ടും ഒരാൾക്ക് ലഭിച്ച, അതൊക്കെയാണ് നമുക്കൊക്കെ സംഭവിച്ചിട്ടുള്ള, നമ്മളിൽ പലർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അപകടം അതാണ്, ഇത് രണ്ടും കിട്ടുക എന്നുള്ളത്. അദ്ദേഹം പറയുന്നത് ഫഇദാ ഇജ്തമ, ഇത് രണ്ടും ഒരാൾക്ക് രണ്ടും ഒരുമിച്ച് കിട്ടിയാൽ, ഫഗലബ അലൈഹി, അവനെ അതിജയിക്കുന്നു അല്ലെങ്കിൽ അവനെ പരാജയപ്പെടുത്തുന്നു. അലൈഹി അൽ കസലു അനിത്വാ, ത്വാതർണ പുണ്യകർമ്മങ്ങൾ, അതിന് പിന്നെ അതിന് മടിയായിരിക്കും. എത്ര സത്യമാണ്! 4 റക്കായത്ത് പള്ളിയിൽ പോയിട്ട് ജമായത്തായിട്ട് നിസ്കരിക്കാൻ മടി തോന്നുക, 2 റക്കായത്ത് സുബഹിക്ക് പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കാൻ മടി തോന്നുക, അങ്ങനെ ഓരോന്ന്. അവനെ ഈ കസിൽ അനിത്വാ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനുള്ള. എന്നിട്ട് ഇബ്നുൽ ജൗസി പറയുന്നത് ഫഹുവൽ മഖബൂൻ, മനസ്സിലാക്കിക്കോ, ആ ഹദീസിൽ പറഞ്ഞ മഖബൂൻ ഇവനാണ്. ഒരുപാട് വ്യാഖ്യാനങ്ങൾ അതിനുണ്ട് കേട്ടോ, ഇബ്നുൽ ജൗസി പറഞ്ഞ വ്യാഖ്യാനങ്ങൾ, ഒരുപാട് വ്യാഖ്യാനങ്ങൾ ശറഈഅ ആ ഒരു അറ്റ ഹദീസിൽ വന്നിട്ടുണ്ട്. ഷെയ്ഖ് ഫൗസാൻ അതേപോലെ തന്നെ ഷെയ്ഖ് അബ്ദുറസാഖ് അൽ ബദർ വരൊക്കെ നിങ്ങൾക്ക് അതിന്റെ പ്രസംഗങ്ങൾ കിട്ടും. ഇത് ഇബ്നുൽ ജൗസി പറഞ്ഞത്. അപ്പൊ ഇവനാണ് ആ ഹദീസിൽ പറഞ്ഞിട്ടുള്ള മഖബൂൻ. എന്ത് നിഅമതാനി മഖബൂനും ഫീഹിമാ കസീറും മിനൻ നാസ്, നബിസ്വല്ലം പറഞ്ഞത് രണ്ട് അനുഗ്രഹങ്ങൾ, അതിൽ വഞ്ചിതരാണ്, വഞ്ചിക്കപ്പെട്ടവരാണ് ജനങ്ങളിൽ അധിക പേരും. അപ്പറഞ്ഞ ആ വഞ്ചിക്കപ്പെട്ട ആളെ ഇബ്നുൽ ജൗസി വിശദീകരിക്കുന്നത് ഇങ്ങനെ രണ്ട് അനുഗ്രഹങ്ങളും കിട്ടി, പിന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ മടിയായി. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഫഹുവൽ മഖബൂനും വ തമാമു ദാലിക അന്ന ദുനിയാ മസ്റഅത്തുൽ ആഖിറ. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ദുനിയാവ് എന്നുള്ളത് പരലോകത്തേക്ക് വേണ്ട കൃഷിയിറക്കാനുള്ള കൃഷിയിടമാണ് ദുനിയാവ് എന്നുള്ളത്. അത് മസ്റഅ, وزراعت الآخرة فمن استعمل فراءه وصحته في طاعة الله فهو المغبوط. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ആരാണോ തന്റെ ഫറാഖിനെയും സിഹത്തിനെയും ഉപയോഗപ്പെടുത്തിയത്, എന്തിന്, ഫീ തൊഅത്തില്ല, അള്ളാഹുവിന് പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തന്റെ ആരോഗ്യവും തന്റെ ഫറാഖും ആരുപയോഗപ്പെടുത്തിയോ, ഫഹുവൽ മഖ്ബൂത്ത്, അവനാണ് വിജയിച്ചവൻ. മഖ്ബൂത്ത്, മറ്റത് മഖ്ബൂൻ, ഇത് മഖ്ബൂത്ത്, അവനാണ് വിജയിച്ചവൻ. തന്റെ ആരോഗ്യവും തന്റെ ഫറാഖും കിട്ടുന്ന സമയവും അത് അള്ളാഹുവിന് പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ, ദഅവത്ത് നടത്താൻ, ഇബാദത്തുകൾ ചെയ്യാൻ, പാവങ്ങളെ സഹായിക്കാൻ, എങ്ങനെ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തിയവനാണ് ഫഹുവൽ മഖ്ബൂത്തു, അവനാണ് വിജയിച്ചവൻ. എന്നാൽ വമൻ ഇസ്തഗ്മലഹുമാ ഫീ മഅസിയത്തില്ല, അത് രണ്ടും മഅസിയത്തില്ല, അള്ളാഹുവിനെ ധിക്കരിക്കാൻ ഉപയോഗപ്പെടുത്തിയത് ആരാണോ, ആരോഗ്യവും ഫറാഖും. ഇന്ന് നമുക്കറിയാം അല്ലെ, ഇത് രണ്ടും. അതുകൊണ്ടാണ് കസീറും മിനന്നാസി എന്ന ഹദീസിൽ വന്നത്, ജനങ്ങളിൽ അധിക പേരും എന്ന ഹദീസിലുള്ളത്. ഒരു പണിയില്ലെങ്കിൽ പോയിട്ട് നിസ്കരിക്കുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ ഒരു പണിയില്ലെങ്കിൽ പോയിട്ട് ദഅവത്ത് ചെയ്യുക എന്നുള്ളതല്ല, അതല്ല. ഇങ്ങനെ അവന് ലഭിക്കുന്ന, അപ്പോ നമ്മൾ നമ്മുടെ സലഫുകളായ ആളുകളുടെ ജീവിതത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ പറയാറുണ്ട്, ജയിലിൽ വെച്ചാണ് അവര് അഖീദയുടെ ഗ്രന്ഥങ്ങൾ പലരും, പിന്നെ ജയിലിൽ വെച്ചിട്ടാണ് ഇന്ന് ലോകത്ത് പ്രസിദ്ധമായിട്ടുള്ള പല അഖീദയുടെ ഗ്രന്ഥങ്ങളും രചിക്കപ്പെട്ടിട്ടുള്ളത്. അതേപോലെ തന്നെ ഹജ്ജിന് വേണ്ടി യാത്ര പോകുന്ന സന്ദർഭത്തിലാണ് പ്രസിദ്ധമായിട്ടുള്ള പല ഗ്രന്ഥങ്ങളും പല പണ്ഡിതന്മാരും രചിച്ചിട്ടുള്ളത് യാത്രയിൽ. നമ്മൾ സാധാരണ ഇബ്നുൽ ഖയ്യിമിന്റെ ഗ്രന്ഥത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ പറയാറുണ്ട് ദാദുൽ മആദ് ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ. അപ്പൊ അവരൊക്കെ ഇതിനങ്ങനെ ഉപയോഗപ്പെടുത്തിയ ആളുകളാണ്. അപ്പൊ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയത്തിലാണ് ഒരാൾ ഇത് രണ്ടും ഉപയോഗപ്പെടുത്തിയതെങ്കിൽ ഫഹുവൽ മഖ്ബൂൻ, അവനാണ് മഖ്ബൂൻ. ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ള മഖ്ബൂൻ അവനാണ്. ലിഅന്നൽ ഫറാഖ യഅഖിബുഹു ശുഗൽ വസ്സിഹത്തു യഅഖിബുഹ അസ്സഖും. അത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ, ഫറാഖ് അതൊരു അനുഗ്രഹമാണ്, ഇനി അതിനുശേഷം നമുക്ക് വരാനിരിക്കുന്നത് ശുഗലാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് ഇന്ന് ആഗ്രഹമുണ്ട് അഞ്ചു നേരവും പള്ളിയിൽ പോയിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കണം എന്ന്, പക്ഷെ എന്നെ കൊണ്ട് അതിന് സാധിക്കുന്നില്ല. ഇവിടെ അദ്ദേഹം പറയുന്നത് ഫറാഖ് നമുക്ക് ലഭിക്കുന്ന ഈ സമയം, ഈ ഒഴിവ് സമയം, അതിനുശേഷം നമുക്ക് ഇനി വരാനിരിക്കുന്നത് ശുഗലാണ്, തിരക്കാണ്, ജോലി തിരക്കുകളാണ് നമുക്ക്. ഇനി അങ്ങനത്തെ ഒരു പിന്നെ സമയം നമുക്ക് ലഭിച്ചോളണമെന്നില്ല. അതേപോലെ വസ്സിഹത്തു യഅഖിബുഹ അസ്സഖും, ആരോഗ്യം അതിനെ തുടർന്ന് വരാനിരിക്കുന്നത് സുഖമാണ്, അല്ലെങ്കിൽ സഖമാണ്, രോഗമാണ്. അതിനുശേഷം രോഗമാണ് അല്ലെ, അതൊരു മനുഷ്യന്റെ അള്ളാഹു ദുനിയാവിൽ നിശ്ചയിച്ചിട്ടുള്ള സംഗതികളാണ് അതൊക്കെ. അപ്പോ ഈ ഒഴിവ് സമയത്തിന് ശേഷം നമുക്ക് വരാനിരിക്കുന്നത് ശുഗലുകളാണ്, തിരക്കുകളാണ്, ദുനിയാവിന്റെ ജോലികളാണ്. അതേപോലെ തന്നെ ആരോഗ്യം, അതിനുശേഷം നമുക്ക് വരാനിരിക്കുന്നത് രോഗമാണ്. ഇതൊക്കെ നമ്മൾ കണ്ടും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത് ഇബ്നുൽ ജൗസി അദ്ദേഹത്തിന്റെ സൈദുൽ ഖാത്തറില് അതങ്ങനെ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങള് പണ്ഡിതന്മാർ ഇതിനെ സംബന്ധിച്ചിടത്തോളം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഏതാണെങ്കിലും ഈ സമയത്തെ അതിന്റേതായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ള വാചകമാണ് നമ്മൾ ഈ വിഷയത്തിന്റെ തലക്കെട്ടായി കൊടുത്തത്. അദ്ദേഹത്തിന്റെ അൽഫവായിദിൽ പറഞ്ഞു, ഇളാഅത്തുൽ വഖ്തി അഷദ്ദു മിനൽ മൗതി, സമയം പാഴാക്കി കളയുക എന്നുള്ളത് അത് മരണത്തേക്കാൾ കഠിനമാണ്, അത് മരണത്തേക്കാൾ കഠിനമാണ്. കാരണം ലിഅന്ന ഇളാഅത്തുൽ വഖ്തി തുഖ്തിഉക അനില്ലാഹി വദ്ദാരിൽ ആഖിറ, കാരണം സമയത്തെ ഒരാൾ പാഴാക്കി കളയുക എന്നുള്ളത് തുഖ്തിഉക അനില്ലാഹി വദ്ദാരിൽ ആഖിറ, ആ സമയം നിന്നെ വേർപ്പെടുത്തുന്നത് അള്ളാഹുവിൽ നിന്നും പരലോകത്തിൽ നിന്നുമാണ്. എന്നാൽ വൽ മൗതു യുഖ്തിഉക അനി ദുനിയാ വാഹിലിഹ, എന്നാൽ മരണമാകട്ടെ നിന്നെ വേർപ്പെടുത്തുന്നത് ദുനിയാവിൽ നിന്നും അതിന്റെ അഖിലുകാരിൽ നിന്നുമാണ്. എന്നിട്ടാണ് അദ്ദേഹം എന്ത് പറഞ്ഞത്? ഈ സമയത്തെ പാഴാക്കി കളയുക എന്നുള്ളത് അത് മരണത്തേക്കാൾ കഠിനമാണ് എന്ന് പറഞ്ഞത്. സംഗതി മനസ്സിലായല്ലോ. മരിച്ചു എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ, ഈ ദുനിയാവ് നാൾ വിട പറഞ്ഞു പോയി എന്നുള്ളതല്ലേ. അതാണ് യുക്തിയൊക്കെ അനിദുനിയാവാകലിയ. മരിച്ചു എന്ന് പറഞ്ഞ ഈ ദുനിയാവിൽ നിന്ന് വിരക്ക് വിട്ടിട്ട് പോയി. എന്നാൽ സമയത്തെ പാഴാക്കി കളയുക എന്ന് പറഞ്ഞാലോ അത് അവന്റെ ആയുസ്സിനെ നശിപ്പിക്കലാണ്, അവന്റെ ജീവിതത്തെ നശിപ്പിക്കലാണ്. അള്ളാഹുവിൽ നിന്നും ദാറുൽ ആഖിറ പരലോകത്തിൽ നിന്നും അത് അവനെ വേർപ്പെടുത്തലാണ് സമയത്തെ പാഴാക്കി കളയുക എന്നുള്ളത്. അപ്പോൾ മരണത്തേക്കാൾ കഠിനമാണ്, കാരണം മരണം കൊണ്ട് ഒരിക്കലും ജീവിതം അവസാനിക്കുന്നില്ല. ആ മരിച്ചു എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ, ഈ ദുനിയാവുന്ന മറ്റൊരു ലോകത്തേക്ക് പോയി അത്രേ ഉള്ളൂ, ദുനിയാവത്തെ ആളുകളെ വിട്ടു എന്നേ ഉള്ളൂ. പക്ഷെ സമയത്തെ പാഴാക്കുക, സമയത്തെ കൊല്ലുക, അല്ലെങ്കിൽ സമയം വേസ്റ്റാക്കുക, ടൈം വേസ്റ്റാക്കുക എന്നുള്ളത് എന്താണ്? അത് ഈ ഇബാദത്തുകളിൽ നിന്ന് അല്ലെങ്കിൽ അനില്ല വദ്ദാരിൽ ആഖിറ ഈ പരലോകത്തിൽ നിന്നും അള്ളാഹുവിനെ തൊട്ടും അത് നിന്നെ മുറിച്ചു കളയുകയാണ്. ഏത് സമയത്തെ പാഴാക്കുന്നത്, അത് നിന്നെ വേർപ്പെടുത്തുകയാണ്, എന്നെ പിരിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് സമയത്തെ പാഴാക്കുക എന്നുള്ളത് അത് മരണത്തേക്കാൾ കഠിനമാണ് എന്ന് അദ്ദേഹം പറയാനുള്ള കാരണം അതാണ്. അപ്പോ ടൈം അത് നമ്മുടെ കൺട്രോളിലുള്ള ഒരു സാധനമല്ല. ഇബ്നു ഉമർ റളിയല്ലാഹു തആലാനഹു പറഞ്ഞല്ലോ, നീ രാവിലെ ആയാലും വൈകുന്നേരം പ്രതീക്ഷിക്കരുത്, വൈകുന്നേരം ആയാലും രാവിലെ ആകുന്നതും പ്രതീക്ഷിക്കരുത്. കാരണം എന്താ, അതിന്റെ ഏത് സമയത്തും രാവിലെ ജീവിച്ചൊരു മനുഷ്യന് വൈകുന്നേരം ജീവിച്ചിരിക്കും എന്ന് പറയാൻ ഒരു ഗ്യാരണ്ടിയില്ല. അതേപോലെ തന്നെ നേരെ തിരിച്ചു. അപ്പൊ അദ്ദേഹം അത് ഇമാം ബുഖാരിന്റെ കിതാബ് ഇഖാഖിൽ അത് കാണാം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വാചകമായിട്ട് പറഞ്ഞിട്ടുള്ളത് അല്ലെ, നീ രാവിലെ ആയാൽ നീ വൈകുന്നേരത്തെ പ്രതീക്ഷിക്കരുത്, അതേപോലെ തന്നെ നീ വൈകുന്നേരമായാൽ രാവിലെയും പ്രതീക്ഷിക്കരുത്. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അതിന്റെ മുമ്പ് ഒരു പക്ഷേ അള്ളാഹു നിനക്ക് ഈ ദുനിയാവിൽ നിശ്ചയിച്ചിട്ടുള്ള ആയുസ് നിനക്കെത്തിയേക്കാം, മരണം നിന്നെ പിടികൂടിയേക്കാം. അതിന്റെ മുമ്പ് എന്ത് ചെയ്തോ, അതിന്റെ അർത്ഥം കിട്ടിയ സമയം നേരത്തെ ഹസൻ ബസ്രി പറഞ്ഞല്ലോ, ആ അല്യവും അതായത് നമ്മുടെ മുമ്പിലുള്ള ആ ടൈം, ഇന്നത്തെ ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ളത്, അതിൽ അമൽ ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. കാരണം ഇനിയൊരു വൈകുന്നേരം നമുക്ക് ലഭിച്ചോളണമെന്നല്ല, അല്ലെങ്കിൽ മറ്റൊരു രാവിലെ നമുക്ക് ലഭിച്ചോളണമെന്നല്ല, അല്ലെങ്കിൽ ഒരു നാളെ അത് കിട്ടിക്കോളണമെന്നല്ല, ഇതൊക്കെ അള്ളാന്റെ അടുത്താണ്. അപ്പൊ അതിന്റെ ഇടക്ക് അമൽ ചെയ്യുക എന്നുള്ളതാണ്. അത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഭയപ്പെട്ടു എന്നുള്ളതാണ് അതിന്റെ ഷറഹില് ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഷറഹ് കൊടുത്തിട്ടുള്ളത് ഇഅമൽ, നീ ചെയ്യണം, നിനക്ക് ഉപകാരമുള്ളത് നീ ചെയ്യണം. ബഅദ മൗതിക്, നിന്റെ മരണത്തിന് ശേഷം ഉപകാരമുള്ള അമലാണ് നീ ചെയ്യേണ്ടത്. വബാദിർ അയ്യാമി സിഹ്ഹതിക ബിൽ അമലി സ്വാലിഹ്, നിനക്ക് ആരോഗ്യമുള്ള ഈ ടൈമിൽ എന്ത് ചെയ്യണം, അമൽ സ്വാലിഹാത്തുകൾ ചെയ്യാൻ നീ ധൃതി കാണിക്കണം. കാരണം ഫൈനൽ മറല ഖദിയത്റവ ഫയം തനിയു മിനൽ അമലി, കാരണം ഏത് സമയത്ത് രോഗം വരാം. അങ്ങനെ നീ നിനക്ക് രോഗം വന്നാൽ, നീ രോഗിയായി തീർന്നാൽ പിന്നെ നിനക്ക് അമല് ചെയ്യാൻ സാധിക്കൂല. ഇതാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ആ വാചകത്തിലൂടെ സൂചിപ്പിച്ചത് എന്നുള്ളത് ഫത്വുൽ ബാരിയിൽ അതിന് ഷറഹ് കാണാം. അപ്പൊ ചുരുക്കത്തിൽ ഇങ്ങനെ നമ്മുടെ സലഫുകളുടെ ജീവിത രീതികളുണ്ട്. അവർ സമയത്തെ ഉപയോഗപ്പെടുത്തിയത് പണ്ഡിതന്മാരെ വിശദീകരിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ അവരതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഗൌരവം മനസ്സിലാക്കുക, അത് ശരിയായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുക. ഇല്ലെങ്കിൽ സൂറത്തുൽ അസറിൽ പറഞ്ഞതുപോലെ ഇന്നൽ ഇൻസാൻ ലഫി ഖുസ്രിൻ എന്ന് പറഞ്ഞതുപോലെ ആ പരാജയം അനുഭവിക്കുന്നവരുടെ കൂട്ടത്തിലാകും. അതില്ലാതിരിക്കാൻ ശ്രമിക്കുക. ആരോഗ്യവും ആയുസ്സും അത് നല്ലതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുവിന്റെ മാർഗത്തിൽ പണിയെടുക്കുവാനും ഇബാദത്തുകൾ ശരിയായ രൂപത്തിൽ നിർവഹിക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. റമദാനിലൂടെ നേടിയ തഖ്വയും ജീവിത വിശുദ്ധിയും അത് മരണം വരെ നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ എല്ലാ കർമ്മങ്ങളും നാളെ പരലോകത്ത് പ്രതിഫലാർഹമായ കർമ്മമായി അല്ലാഹു നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.